الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد കശ്ഫു ശുബുഹാത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചില സംശയങ്ങൾ, തൗഹീദിനെ ബാധിക്കുന്ന ശുബഹത്തുകൾ, അവക്കുള്ള മറുപടിയാണ് ഈ കിതാബ് എന്ന് നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ചില ശുബഹത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ശുബഹത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംശയം. സംശയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഹക്കാണ് എന്നും തോന്നും, എന്നാൽ അത് ബാത്തിലായിരിക്കും, അതാണ് ശുബഹത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ശുബഹ എന്നുള്ള വാക്കിൻ്റെ ഭാഷയിൽ അടിസ്ഥാനം സാദൃശ്യം എന്നാണ്. ഹക്കിനോട് സാദൃശ്യമുള്ള ബാത്തിൽ, അതാണ് ശുബഹത്ത് എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സംഗതി, ശുബഹത്തുകൾ എന്ന് പറയുന്നത്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, അപകടമാണ്. കാരണം കണ്ടാൽ ഹക്കാണെന്ന് തോന്നും, അതുകൊണ്ട് ആളുകൾ സ്വീകരിക്കും, യഥാർത്ഥത്തിൽ അത് ബാത്തിലായിരിക്കും. അപ്പോൾ തൗഹീദിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറേ സംശയങ്ങൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്ത മറുപടികളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര സംശയങ്ങളെക്കുറിച്ച് പറഞ്ഞു? നാല് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. ആദ്യത്തെ കുറച്ച് മുന്നേ നമ്മളെടുത്ത ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക്, ശുബഹത്തുകൾക്ക് അതേത് വിഷയത്തിലായാലും രണ്ട് തരത്തിലുള്ള മറുപടി ഉണ്ടാകും. ഒന്ന് മുജ്മലായിട്ടുള്ള മറുപടി, പൊതുവായിട്ടുള്ള മറുപടി, എല്ലാ സംശയത്തിനും ബാധകമാണ്. അതെന്താണ്? അത് നമ്മൾ പറഞ്ഞു, ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും മുഹക്കമും മുത്തശാബിഹുമായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. മുഹക്കമായ വ്യക്തമായ ആയത്തുകളും ഹദീസുകളും ഉണ്ടാകും. സംശയം ഉണ്ടാക്കുന്ന ചില ആളുകൾക്ക് അർത്ഥം മനസ്സിലാകാത്ത ആയത്തുകളും ഹദീസുകളും ഉണ്ടാകും. അത്തരം ആയത്തുകളും ഹദീസുകളും കണ്ടാൽ ആ വിഷയത്തിൽ എന്താണ് ഹക്ക് അന്വേഷിക്കുന്ന ഒരാളുടെ ഒരു യഥാർത്ഥ മുഅ്മിന്റെ നിലപാട്, ഇതേ വിഷയത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന തരത്തിൽ ഈ സംശയം തോന്നുന്ന പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പറയുകയുണ്ടായി. ഇനി രണ്ടാമത് മുഫസ്സലായിട്ടുള്ള വിശദമായ മറുപടികൾ, ഓരോ സംശയത്തിനും വേറെ വേറെയുള്ള മറുപടി. അങ്ങനെ ദീനിൽ ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ മറുപടിയുണ്ട്. പക്ഷെ അത് അറിയുന്ന ആളുകളോട് ചോദിച്ച് ഉലമാക്കളിലേക്ക് മടങ്ങി മനസ്സിലാക്കണം എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ഷെയ്ഖിൻ്റെ വാക്കുകളിലൂടെ തൗഹീദിൻ്റെ വിഷയത്തിൽ സാധാരണ ആളുകൾ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കി. അതിൽ ആദ്യ മൂന്ന് സംശയങ്ങൾ പറഞ്ഞതിന് ശേഷം, വിശദീകരിച്ചതിന് ശേഷം ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ആളുകൾ തൗഹീദിൻ്റെ കാര്യത്തിൽ അബദ്ധം പറ്റിയിട്ടുള്ള ആളുകൾ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ, അവർ പറയാറുള്ള സംശയങ്ങൾ എന്ന് പറഞ്ഞു. അതെന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത്, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ മഹാന്മാരെയൊക്കെ ഇടയാളന്മാരാക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഞങ്ങൾ ആരും അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അതിനുള്ള മറുപടി നമ്മൾ പറയുകയുണ്ടായി, ഷെയ്ഖ് പറയുകയുണ്ടായി. എന്താണ്? മക്കയിലെ മുശ്രിക്കുകളും ഇതേ വാദമായിരുന്നു പറഞ്ഞിരുന്നത്. ഹാഉലായി ശുഫഉന ഇൻദല്ലാഹ്, ഈ മഹാന്മാരൊക്കെ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ മറ്റു ചില മറുപടികളും വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു. രണ്ടാമത് അവർ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ ബിംബാരാധകരെ കുറിച്ചുള്ളതാണ്, അബദത്തുൽ അസ്നാം, വിഗ്രഹാരാധകരെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ്, ആ ആയത്തുകളും ഹദീസുകളും നിങ്ങൾ ഞങ്ങളോട് ഓതരുത് എന്ന് പറയും. അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു. എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ ബിംബങ്ങളെ മാത്രമല്ല ആരാധിച്ചിരുന്നത്, മഹാന്മാരെ ആരാധിച്ചിരുന്നു. അതുപോലെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൗമില് അവര് സ്വാലിഹ്യങ്ങളായ ആളുകളായിരുന്നു ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ ലോകത്ത് ആരൊക്കെ ഏതൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടോ അവരൊക്കെ ലക്ഷ്യമെക്കുന്നത് ആ വിഗ്രഹം പ്രതിനിധീകരിക്കുന്ന ഒരു മഹാനെയായിരിക്കും, ഒരു ശക്തിയായിരിക്കും, അതല്ലാതെ കല്ലിനെയും മണ്ണിനെയുമല്ല അവരാരാധിക്കുന്നത്. മൂന്നാമത് അവർ പറയുന്ന സംശയം എന്തായിരുന്നു? മക്കാ മുശ്രിക്കുകൾ ഈ മഹാന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്, അപ്പോൾ ഞങ്ങളും അവർ ഒരുപോലെയല്ല. ഈ വിഗ്രഹങ്ങളോട്, ഈ മരിച്ചുപോയ മഹാന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവാണ്, ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് ഈ മഹാന്മാരോട് ചോദിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി ഷെയ്ഖ് വിശദീകരിച്ചു. അതെന്താണ്? അങ്ങനെ പറഞ്ഞാൽ ലോകത്തൊരു മുശ്രിക്കും ഉണ്ടാവുകയില്ല, എല്ലാ മുശ്രിക്കുകളും ഇങ്ങനെ ന്യായീകരിക്കും. അതുപോലെ നാലാമത് അവർ പറയുന്ന ഒരു സംശയമാണ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയിരുന്നു. അവർ പറയും, ഫഇൻ ഖാല, ഷെയ്ഖ് പറയാണ്, ഇനി ഈ വ്യക്തി, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത്, അയാൾ എങ്ങനെ ചോദിക്കൂ എന്ന് വിചാരിക്കുക. അനല അബ്ദു ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കുന്നില്ല. വഹാദൽ ഇൽതിജാഉ ഇലൈഹിം വദുആഉഹും ലൈസ ബിഇബാദ, ഈ വിഗ്രഹങ്ങൾ, ഈ മരിച്ചുപോയ മഹാന്മാർക്ക്, മഹാന്മാരോട് ആവശ്യങ്ങൾ പറയുന്നത്, അവരെ അവലംബിക്കുന്നത്, അത് ഇബാദത്തല്ല എന്ന് പറഞ്ഞാൽ, ഫഖുല്ലഹു, അവനോട് പറയുക, അൻത തുഖിറു അന്നല്ലാഹ അഫ്തറല അലൈക ഇഖ്ലാസൽ ഇബാദത്തിലില്ല, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ഞങ്ങൾ ഈ മഹാന്മാരോട് ചോദിക്കുന്നതൊന്നും ഇബാദത്തല്ല, ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള, അവൻ ഏറ്റവും വലിയ പാപമാണ് എന്ന് പറഞ്ഞിട്ടുള്ള, അവനല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള വകുപ്പിൽ പെടുകയില്ല, കാരണം ഇത് ഇബാദത്തല്ല എന്ന് നീ പറഞ്ഞാൽ, നീ എനിക്ക് പറഞ്ഞു തരിക, എന്താണ് യഥാർത്ഥത്തിലുള്ള ഇബാദത്ത്? അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഫഖുൽ ലഹു ബയ്യിൻ ലീ ഹാദ അല്ലദീ ഫറളഹു അലൈക വഹു ഇഖ്ലാസുൽ ഇബാദത്തിലില്ല, അള്ളാഹു കണിശമായി കൽപ്പിച്ചിട്ടുള്ള ഇഖ്ലാസുൽ ഇബാദത്തിലില്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം, അതിനുവേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്, മുമ്പുള്ള സമുദായങ്ങൾക്ക്, അമ്പിയാക്കൾക്ക് കിതാബുകൾ അവതരിപ്പിച്ചത്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഈ വിഷയം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അതെന്താണ് എന്ന് നീ പറഞ്ഞു തരിക. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഇബാദത്താണ്, ഖബറിൻ്റെ അടുത്ത് പോയി മഹാന്മാരോട് ചോദിക്കുന്നത് ഇബാദത്താണ്. അത് ഇബാദത്തല്ല എന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ, എന്നാൽ എന്താണ് ഇബാദത്ത് എന്ന് നീ പറഞ്ഞു തരിക. ഇത് നല്ലൊരു ശൈലിയാണ്, ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിക്കാവുന്ന നല്ലൊരു രീതിയാണ്. അവരോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരിങ്ങോട്ട് നമ്മളോട് എന്താണ് ഇബാദത്തിൻ്റെ നിർവചനം, എന്താണ് പ്രാർത്ഥനയുടെ നിർവചനം എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ചർച്ചയിൽ വിജയിക്കുക ചോദ്യം ചോദിക്കുന്നവനായിരിക്കും. അങ്ങോട്ട് ചോദിക്കുക, എന്താണ് ഇബാദത്ത്, നീ പറയുന്ന ഇബാദത്ത് എന്താണ്, നിന്റെ അടുക്കൽ ഇബാദത്ത് എന്താണ് എന്ന് ചോദിക്കുക. വഹുവ ഹഖുഹു അലൈക, അള്ളാഹുവിനോട് നിന്റെ ബാധ്യതയാണ് ഇബാദത്ത് അല്ലെ. ഹദീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മുആദ് ബിൻ ജബ്ർ റളിയല്ലാഹു അൻഹു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിനോട് അവന്റെ അടിമകൾക്കുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, എന്താണ്? അയ്യ അബുദൂഹു വലാ യുശ്രിക്കു ബിഹി ശൈഅ, അവനെ മാത്രം ആരാധിക്കുക. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോട് അടിമയുടെ ഹക്കാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് വിഭവങ്ങൾ നൽകിയ, നമുക്ക് എല്ലാവിധ നിഅമത്തുകളും തന്ന അള്ളാഹു സുബ്ഹാനഹു വതആല, അവനോടുള്ള നമ്മുടെ ബാധ്യതയാണ്, ഹക്കാണ് ഇബാദത്ത്. അപ്പൊ അതെന്താണ് എന്ന് അറിഞ്ഞിരിക്കുക നിർബന്ധമാണല്ലോ. അപ്പൊ അതെന്താണെന്ന് നീ പറഞ്ഞു തരിക. ഫഇൻ കാന ലാ യഅ്രിഫുൽ ഇബാദത വലാ അൻവാഅഹ, അതെന്താണ് എന്നവന് പറയാൻ അറിയില്ലെങ്കിൽ, മിക്കവാറും അറിയാത്തവരായിരിക്കും, വല അൻവാഅഹ, ഇബാദത്ത് എത്ര തരമുണ്ട്, എന്തൊക്കെയുണ്ട് എന്നവൻ അറിയില്ലെങ്കിൽ, ഫബയ്യിൻഹാ ലഹു, അവന് നീ അത് വിശദീകരിച്ചു കൊടുക്കുക. അല്ല, നിനക്കറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കണം, എന്നിട്ട് അവന് വിശദീകരിച്ചു കൊടുക്കുക. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖാല അല്ലാഹു തആല ഉദുഉ റബ്ബക്കും തദറുഅൻ വഖുഫ്യ, നിങ്ങളുടെ റബ്ബിനെ വളരെ താഴ്മയായും രഹസ്യമായും ശബ്ദം താഴ്ത്തിയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു ദുആയിൽ അതിരു കവിയുന്നവരെ അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഹറാമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചു. അപ്പൊ ദുആ എന്നുള്ളത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ഇബാദത്താണ് എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. ഫൈദാ അലംതഹു ബിഹാദ ഫഖുൽ ലഹു, അവനോട് പറയുക, ഈ ആയത്ത് ഓതി കൊടുത്തിട്ട്, ഹൽ അലിംതഹാദ ഇബാദത്തൻ ലില്ലാ, അള്ളാഹു ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ കാര്യം, അള്ളാഹുവിനോട് ശബ്ദം താഴ്ത്തി വിനയത്തോടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞു, ഇത് അള്ളാഹുക്കുള്ള ഇബാദത്താണോ അല്ലേ? ഒരാവശ്യമുണ്ട് നമുക്ക്, അത് അള്ളാഹുവിനോട് വളരെ താഴ്മയോടെ ദുആ ചെയ്ത് ആവശ്യപ്പെടുക, ഇത് ഇബാദത്താണോ? ഫലബ്ദ യഖൂല നഅം, അതെ എന്ന് അവൻ നിർബന്ധമായും പറയും. ഫഖുൽ ലഹു, അവനോട് പറയുക, ഇത് അഖ്റർത അന്നഹ ഇബാദ, ഇത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ് എന്ന് നീ സമ്മതിച്ചാൽ, അല്ലെ, അള്ളാഹു അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഖുർആനിലും സുന്നത്തിലുമായിട്ട് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി ഇന്ന പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. അപ്പൊ അത് ഇബാദത്താണ് എന്ന് അവൻ അംഗീകരിച്ചാൽ, അവനോട് പറയുക, നീ ഇത് അംഗീകരിക്കുന്നു, എന്നിട്ട് രാവും പകലും പ്രതീക്ഷയോടെയും ഭയത്തോടെയും നീ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നിനക്കൊരു വലിയ ആവശ്യം വന്നപ്പോ നബിയൻ ഔ ഗൈറഹു, നീ ഒരു നബിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, മറ്റൊരു വ്യക്തിയെ, ഒരു സ്വാലിഹായ മനുഷ്യനെ, ഒരു വലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹൽ അഷ്റക്ത ഫി ഇബാദത്തില്ലാഹി ഗൈറഹു, നീ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ള ഇബാദത്ത് നീ മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അല്ലെ, ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇബാദത്താണെന്ന് അംഗീകരിച്ചു. അങ്ങനെ ആവും പകലും അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ പ്രവൃത്തി മറ്റൊരാവശ്യം വന്നപ്പോൾ, മക്കളില്ലാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും കടം ബാധിച്ചു, രോഗം വന്നു, അപ്പോൾ നബിയോട് പറഞ്ഞു. അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം ഒരു നബിയോട്, വലിയനോട്, സ്വാലിഹായ മനുഷ്യനോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യത്തിൽ നീ മറ്റൊരാളെ പങ്കു ചേർത്തു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുക. ഫലബുദ്ധ കുലനാം, അതെ എന്ന് അവൻ പറയേണ്ടി വരും. നല്ല ശുദ്ധ മനസ്സുള്ള ഒരാളാണെങ്കിൽ, ഫിത്രത്തുള്ള ഒരാളാണെങ്കിൽ അവൻ പറയും. താർക്കികന്മാരായ ആളുകൾ അവർ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണാം, മല്ലം യക്ഫിഹി ദലീലുൻ ഫലൻ യക്ഫിയഹു അൽഫു ദലീൽ, ഒരു തെളിവ് കൊണ്ട് മതിയാവാത്തവൻ, തൃപ്തിപ്പെടാത്തവൻ, അവൻ ആയിരം തെളിവ് കിട്ടിയാലും തൃപ്തിപ്പെടുകയില്ല. ഒരു കാര്യം വിശദീകരിച്ചു കൊടുത്തു, അതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു തെളിവ് പറഞ്ഞു കൊടുത്തു, അതിലൊരാൾക്ക് തൃപ്തിയില്ലെങ്കിൽ നമുക്ക് വേറൊരു തെളിവ് പറഞ്ഞു കൊടുത്തു നോക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു തെളിവ് സ്വീകരിക്കാത്തവൻ ആയിരം തെളിവും സ്വീകരിക്കുകയില്ല. നേരെ മറിച്ച് ശുദ്ധ പ്രകൃതമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ അവൻ അംഗീകരിക്കേണ്ടി വരും. അതുപോലെ അവനോട് ചോദിക്കുക, ഫഖുല്ലഹു, അവനോട് ചോദിക്കുക, ഫഇൻ നഹർത ലിമഖ്ലൂഖിൻ നബിയ്യിൻ ഔ ജിന്നിയ്യിൻ ഔ ഗൈരിഹിമ ഹൽ അശ്റഖ്ത ഫീ ഹാദിഹിൽ ഇബാദത്തി ഗൈറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുക, ബലിയർക്കുക. എന്നിട്ട് നീ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരു മൃഗത്തെ അറുത്തു, അയാളുടെ തൃപ്തിക്ക് വേണ്ടി, അയാളുടെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി അറുത്തു, ഒരു വലിയന് വേണ്ടി, അല്ലെങ്കിൽ ജിന്നിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി. ആ അറവ് എന്നുള്ള കാര്യത്തിൽ നീ ഇവനെ പങ്കു ചേർത്തു എന്ന് പറയാമോ എന്ന് ചോദിക്കുക. ഫലബുദ്ധ യഖൂല നഅം, അവൻ അതെ എന്ന് പറയേണ്ടി വരും. വഖുല്ലഹു അയ്ദൻ, അതുപോലെ അവനോട് വീണ്ടും ചോദിക്കുക, അൽ മുശ്രിക്കൂന അല്ലദീന നസല ഫീഹിം ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ സമയത്തുള്ള മുശ്രിക്കുകൾ, മക്കയിലെ വിഗ്രഹാരാധകർ, ഹൽ കാനു യഅബ്ദുന അൽ മലായികത്ത വസ്സാലിഹീന വല്ലാത്ത വൽ ഉസ്സ, അവർ മലക്കുകളെയും ലാത്തെയും ഉസ്സയെയും ഒക്കെ ഇബാദത്ത് ചെയ്തിരുന്നോ, ഇബാദത്ത് ചെയ്തു എന്ന് പറയാമോ? അവൻ എന്ത് പറയും? ഫലബുദ്ധ യഖൂല നഅം, അതെ എന്നായിരിക്കും ഉത്തരം. ഫഖുല്ലഹു, അവനോട് ചോദിക്കുക, വഹൽ കാനത് ഇബാദത്തുഹും ഇയ്യാഹും, എന്തായിരുന്നു ഇവർ ഈ ലാത്തിയോടും ഉസ്സയോടും മലക്കുകളോടും ഒക്കെ ചെയ്തിരുന്നത്? ഇല്ല ഫി ദുആഇ വദ്ദബ്ഹി വലിൽതിജാഇ വനഹ്വി ദാലിക്, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുക, ബലിയർക്കുക, ഈ വക കാര്യങ്ങളല്ലാതെ മറ്റെന്തായിരുന്നു ഇവർ ഈ അമ്പിയാക്കളോടും മലക്കുകളോടും ലാത്തിയോടും ഉസ്സയോടും ഒക്കെ ചെയ്തിരുന്നത്? വഇല്ല ഫഹും മുഖറൂന അന്നഹും അബീദുഹു വതഹ്ത ഖഹ്രിഹി, ഈ മഹാന്മാരൊക്കെ അള്ളാഹുവിന്റെ അടിമകളും അവന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളവരുമാണ് എന്ന് മക്കാ മുശ്രിക്കൾ അംഗീകരിച്ചിരുന്നു. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ, പക്ഷേ ഈ മഹാന്മാരെ അവർ ആശ്രയിച്ചു, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ലിൽ ജാഹി വശഫാ, അവരുടെ ശുപാർശ കിട്ടാൻ വേണ്ടി, അവർക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനം, ആ സ്ഥാനം കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി. വഹാദാ വാഹിറുൻ ജിദ്ദൻ, ഇത് വളരെ വ്യക്തമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ കാര്യമല്ലേ അവരും ചെയ്തത്. അവരും ഈ മഹാന്മാരെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചു, അവരോട് സഹായം തേടി, അവരോട് പ്രാർത്ഥിച്ചു, ഇതല്ലേ അവർ ചെയ്തത്. ഈ ചോദ്യങ്ങൾ ഇവനോട് ചോദിക്കുക. അപ്പൊ നീ ചെയ്യുന്നത് ഇബാദത്തല്ലെങ്കിൽ അവർ ചെയ്തതും ഇബാദത്താവുകയില്ലല്ലോ. ഇതാണ് ഉത്തരം. അപ്പൊ ഇതാണ് നാലാമത്തെ ശുബഹത്ത്. അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളത് അത് ഇബാദത്തല്ല എന്നവർ പറയും. അപ്പൊ അവനോട് ചോദിക്കുക, എന്താണ് ചോദിക്കാൻ പറഞ്ഞത്? അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുക്കുള്ള ഇബാദത്താണോ? ആണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹു അല്ലാത്ത ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ പ്രാർത്ഥനയിൽ പങ്കു ചേർത്തു എന്ന് പറയാമോ? പറയാം. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുക്ക് വേണ്ടിയാകുമ്പോൾ അത് അവനുള്ള ഇബാദത്താണെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ അത് അവർക്കുള്ള ഇബാദത്താവുകയില്ലേ? ആയി. അപ്പോൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇവൻ പങ്കു ചേർത്തു എന്ന് പറയാമോ? പറയാം. ഇത് യുക്തിപരമായി യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇനി ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, അള്ളാഹു അല്ലാത്തവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഈ ആളുകൾ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. വ്യക്തമായി അത് എഴുതി വെച്ചതും സംസാരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണക്കാരായ സാധുക്കൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇത്തരം വാദങ്ങളുള്ള ആളുകളുടെ നേതാക്കന്മാർ അവർ പച്ചയായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ആവശ്യങ്ങൾ പറയാം, പ്രാർത്ഥിക്കാം എന്ന വാക്ക് തന്നെ എല്ലാ ഭാഷകളിലും ഉള്ള ഇവരുടെ നേതാക്കന്മാർ എത്രയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണെങ്കിൽ അവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ഇബാദത്തായി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ മറ്റൊന്നിനെ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് എന്ന കാര്യത്തിൽ പങ്കു ചേർത്തു. ഇത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ഒരു ശുഭത്തെ ഒരു സംശയം ചിലപ്പോൾ അവർ ചോദിക്കും. ഈ സംശയങ്ങളൊക്കെ പരസ്പരം ബന്ധമുള്ളതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ ഒന്ന് തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞതല്ലേ രണ്ടാമത്തേതെന്ന് തോന്നും. അത് ശരിയാണ്. കാരണം എന്താ, ഇതൊന്നും ഷെയ്ഖ് ഒരു ഇൽമ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ല. നേരെ മറിച്ച് ഷിർക്കിൽ പെട്ടുപോയ ആളുകൾ പറയുന്ന ന്യായങ്ങളാണ്. അവരുടെ ന്യായങ്ങളിൽ വൈകല്യങ്ങൾ ഉണ്ടാകും, അവരുടെ വാദങ്ങളിൽ ആവർത്തനമൊക്കെ ഉണ്ടാകും. അത് അതുപോലെ പറഞ്ഞ് വിശദീകരിക്കല്ലാതെ നമുക്ക് മാർഗമില്ല. അതിനുള്ള മറുപടി നമുക്ക് ഓരോന്നിനും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്തതായി അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണ്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണാം, അതുങ്കിറു ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതതബറഉ മിൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത്, ശുപാർശ, അത് നീ നിഷേധിക്കുകയാണോ? ഈ ചോദ്യം തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകളുടെ പേരിലൊക്കെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അവരോടൊക്കെ ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളൊരു ആരോപണമാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നിഷേധിക്കുന്ന ആളാണ് എന്നുള്ള ആരോപണം. അത് നമ്മളും ആളുകളോട് തൗഹീദ് പറഞ്ഞു കൊടുത്താൽ, തൗഹീദിലേക്ക് ക്ഷണിച്ചാൽ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഷഫാഅത്ത് ഇല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. ഫഖുൽ, അങ്ങനെ ചോദിച്ചാൽ നീ പറഞ്ഞുകൊള്ളുക, ലാ ഉൻകിറുഹ, ഞാൻ അത് നിഷേധിക്കുന്നില്ല, വലാ അതബറഉ മിൻഹ, ഞാൻ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല, എനിക്ക് ആ ഷഫാഅത്ത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ബൽ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ഷാഫിഉൽ മുശഫ, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ഷാഫിഉൽ മുശഫ, ശുപാർശ പറയുന്നവനും ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നവനുമാണ്, യാതൊരു സംശയവുമില്ല. വർജു ഷഫാഅത്തഹു, അവിടുത്തെ ഷഫാഅത്ത് ശുപാർശ ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കത് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. വലാക്കിന്ന ഷഫാഅത്ത കുല്ലഹാ ലില്ലാഹി തആല, പക്ഷേ എല്ലാ ഷഫാഅത്തിന്റെയും ഉടമ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചേ ഷഫാഅത്ത് നടക്കുകയുള്ളൂ. കമാ ഖാല തആല ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ, പറയുക എല്ലാ ഷഫാഅത്തിന്റെയും ഉടമ അള്ളാഹുവാകുന്നു. ഷഫാഅത്തിനെ കുറിച്ച് അഹ്ലു സുന്നത്തിന്റെ അഖീദ ഇങ്ങനെയാണ്, ഷഫാഅത്ത് രണ്ടു തരത്തിലുണ്ട്. അഷ്ഷഫാഅത്തുൽ മുസ്ബത, സ്ഥിരീകരിക്കപ്പെട്ട, സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമുള്ള ഷഫാഅത്ത്, ഉപകാരപ്പെടുന്ന ഷഫാഅത്ത്. വഷഫാഅത്തു അൽ മൻഫിയ, നിഷേധിക്കപ്പെട്ടിട്ടുള്ള അഥവാ ഉപകരിക്കാത്ത, ഒരിക്കലും നടക്കാൻ പോകാത്ത ഷഫാഅത്ത്. എപ്പോഴാണ് ശുപാർശ നമുക്ക് കിട്ടുക? ഷഫാഅത്തുൻ മുസ്ബത, സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള, പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഷഫാഅത്ത്, ശുപാർശ എന്താണ്? അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, ഇസ്നുല്ലാഹി ലിഷാഫിഅ, ശുപാർശ പറയുന്നവന് അള്ളാഹുവിന്റെ അനുവാദം വേണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആയത്തുൽ കുർസിയിൽ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുവാദമില്ലാതെ ശുപാർശ പറയാൻ ആരാണുള്ളത്? ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശുപാർശക്കാരന്, ശുപാർശ പറയുന്നവന് അനുവാദം കൊടുക്കണം. രണ്ടാമത്തേത്, റിദ്വല്ലാഹി അനിൽ മശ്ഫൂഇ ലഹു, ആർക്കു വേണ്ടിയാണോ ശുപാർശ പറയുന്നത് അവനെ അള്ളാഹു തആല തൃപ്തിപ്പെടണം, അള്ളാഹുവിന് തൃപ്തിയുള്ളവനാകണം. അതല്ലാതെ ആർക്കും ഷഫാഅത്ത് കിട്ടുക എന്ന അവസ്ഥയില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു മഹാനോട് ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ, ആ മഹാന് അള്ളാഹുവിന്റെ അനുവാദം കിട്ടി എന്നതിന്റെ പേരിൽ ഈ വ്യക്തിക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലെങ്കിൽ ആ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല. അല്ലായിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിന് വേണ്ടി ഷഫാഅത്ത് പറയുമായിരുന്നു. ഇബ്രാഹിം നബിക്ക് ഷഫാഅത്തിനുള്ള സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? കൊടുക്കുമോ? തീർച്ചയായും കൊടുക്കും. എല്ലാ അമ്പിയാക്കൾക്കും ഷഫാഅത്ത് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ രക്ഷിക്കാൻ സാധിച്ചില്ല? കാരണം പിതാവിന് അള്ളാഹുവിന്റെ റിദ, അവന്റെ തൃപ്തി ഇല്ല. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, റിദ്വൻ ആം, പൊതുവായ തൃപ്തി. അതാർക്കാണ് അള്ളാഹുവിന്റെ പൊതുവായ തൃപ്തി ഉള്ളത്? അത് ദറജ കുറഞ്ഞതാണ്. രണ്ട് തരത്തിലുള്ള തൃപ്തി ഉണ്ട് അള്ളാഹുവിന്റെ. ഒന്ന്, ദറജ കുറഞ്ഞ തൃപ്തി, അല്ലെങ്കിൽ പൊതുവായ തൃപ്തി. എല്ലാ വലിയൊരു സംഖ്യ ആളുകൾക്ക്, വലിയ ഒരു വിഭാഗം ആളുകൾക്കുള്ള തൃപ്തിയുണ്ട്. പിന്നെ അതിനേക്കാൾ ദറജ കൂടിയ തൃപ്തിയുണ്ട്, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം, ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമുള്ള തൃപ്തി. എന്താണ് അള്ളാഹുവിന്റെ വിശാലമായ തൃപ്തി എന്ന് പറയുന്നത്? അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണ്, മുവഹിദീങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വാലിക്കും അസ്സലാം. എല്ലാ മുവഹിദീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഒരു മിനിമം തൃപ്തി. അതിനുള്ള തെളിവ് എന്താണ്? ബുഖാരി റഹ്മഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅത്തിക യാ റസൂലുള്ളാ, അല്ലാഹുവിൻ റസൂലേ, അങ്ങയുടെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നത് ആർക്കായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് നിഷ്കളങ്കമായി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇഖ്ലാസ് ഉണ്ടായിരിക്കെ, ഖൽബിൽ ഇഖ്ലാസ് ഉള്ള അവസ്ഥയിൽ പറഞ്ഞവൻ ആരാണോ അവനാണ് ശഫാഅത്ത് ഉണ്ടാവുക. അല്ലാഹുവിന്റെ തൃപ്തിയുള്ളവർക്കേ ശഫാഅത്തുള്ളൂ എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാത്തവർക്ക് അല്ലാതെ ശഫാഅത്തില്ല. ശഫാഅത്ത് ആർക്കാണ്? ഖൽബിൽ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവർക്കാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഖൽബിൽ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരെല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ തൃപ്തി അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും. അത് വളരെ ഉയർന്ന തൃപ്തി. ഇതിലേതാണ് ശഫാഅത്തിന് വേണ്ട യോഗ്യത? ഒന്നാമത്തേതാണ്, പൊതുവായ ആമമായിട്ടുള്ള തൃപ്തി. അതുള്ളവർക്ക് ശഫാഅത്ത് ഉപകരിക്കും. അപ്പൊ ഈ രണ്ട് നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശഫാഅത്ത് ഉപകരിക്കുകയുള്ളൂ. ഒന്ന്, ഇദ്നുല്ലാഹി ലിശാഫിഅ, ശുപാർശ പറയുന്നവന് അള്ളാഹുവിന്റെ അനുവാദം വേണം. രണ്ടാമത്തേത്, റിദല്ലാഹി ലിൽ മശ്ഫൂഇ ലഹു, ശുപാർശ ആർക്കാണോ പറയുന്നത് അവന് അള്ളാഹുവിന്റെ തൃപ്തി വേണം. ഇതാണ് നമുക്ക് ശഫാഅത്തിന്റെ വിഷയത്തിൽ പറയാനുള്ളത്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഒരു മഹാനും ഒരു മലക്കും ഒരു നബിയും ശുപാർശ പറയുന്നതല്ല. വഹുവ സുബ്ഹാനഹു ലാ ഇർദ ഇല്ല തൗഹീദ്, തൗഹീദ് അല്ലാതെ മറ്റൊന്നും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. തൗഹീദ് ഇല്ലാത്ത ഒരാളെയും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരാണോ ഇസ്ലാം അല്ലാത്ത അഥവാ തൗഹീദ് അല്ലാത്ത മറ്റു വല്ലതും ദീനായി സ്വീകരിക്കുന്നത്, ഫലൻ യുഖ്ബല മിൻ, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അതിനെ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. ഫൈദ കാനത്ത് ശഫാഅത്തു കുല്ലുഹാ ലില്ലാഹ്, അപ്പൊ എന്ത് മനസ്സിലായി? ശുപാർശ മുഴുവൻ, ശഫാഅത്ത് മുഴുവൻ അള്ളാഹുവിന്റെ കയ്യിലാണ്. വലാ തകൂനു ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി, അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അത് സംഭവിക്കുകയില്ല എന്ന് വ്യക്തമായി. വലാ യശ്ഫഉ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഗൈറുഹു ഫി അഹദിൻ ഹത്താ ഇദന അല്ലാഹു ഫീ, അള്ളാഹു ഇന്നാലിന്ന വ്യക്തിക്ക് ശുപാർശ പറഞ്ഞുകൊള്ളുക എന്ന് പ്രത്യേകം അനുവദിച്ചാലല്ലാതെ നബിയോ മറ്റാരും തന്നെയോ ഒരാൾക്ക് വേണ്ടിയും ശുപാർശ പറയുകയില്ല എന്ന് മനസ്സിലായി. വലാ യഅദനു അല്ലാഹു തആല ഇല്ലാ ലി അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ ആളുകൾക്ക് വേണ്ടിയല്ലാതെ അള്ളാഹു ഇങ്ങനെ അനുവാദം കൊടുക്കുകയുമില്ല എന്നും വ്യക്തമായി. കാരണം അമയ്യബ്തി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലം യുഖ്ബല മിൻഹു, തൗഹീദ് അല്ലാത്തതിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു തൃപ്തിപ്പെടുന്നതിനെയാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പൊ തൗഹീദ് ഉള്ളവരെ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ, അള്ളാഹു തൃപ്തിപ്പെടുന്നവർക്കേ ശഫാഅത്തുള്ളൂ. ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? അത്ലുബുഹാ മിൻഹു, അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കാനേ നിർവാഹമുള്ളൂ, അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യം എന്നുറപ്പായ സ്ഥിതിക്ക് അത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് യുക്തി. വഖുൽ, അതുകൊണ്ട് നീ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ലാ തഹ്റിംനി ശഫാഅതഹു, അള്ളാഹുവേ റസൂലിന്റെ ശുപാർശ നീ എനിക്ക് തടയരുതേ. അള്ളാഹുമ്മ ശഫിഉഹു ഫിയ്യ, അള്ളാഹുവേ എന്റെ കാര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ശുപാർശക്കാരനാക്കണേ, എന്റെ വിഷയത്തിൽ ശഫാഅത്ത് പറയാൻ നീ അനുവാദം നൽകണേ. വഅംസാല ഹാദ, ഇതുപോലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊള്ളുക. അപ്പൊ ശഫാഅത്ത് അള്ളാഹുവിന്റെ കയ്യിലായതുകൊണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുക. ഇതാണ് ആ വിഷയത്തിലുള്ള എന്റെ നിലപാട്. ഫഇൻ ഖാല, ഇനി അവൻ ചിലപ്പോൾ ഇങ്ങനെ പറയും. എന്താണ് ഇനി പറയാൻ പോകുന്നത്? എത്രാമത്തേതാണ് ഇനി പറയാൻ പോകുന്നത്? അഞ്ച് സംശയങ്ങൾ നമ്മൾ പറഞ്ഞു. ആറാമത്തെ ഒരു സംശയം അവൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഅ്തിയ ശഫാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശുപാർശ പറയാനുള്ള അവസരം ശഫാഅത്ത് നൽകിയിട്ടുണ്ടല്ലോ. വഅത്ലുബുഹു മിമ്മ ആതാഹുല്ലാഹ്, അള്ളാഹു അവിടത്തേക്ക് കൊടുത്ത കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഒരാൾക്ക് അള്ളാഹു ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനോട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കും. ഇത് വളരെ തന്ത്രപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താ? ഇത് നിഷേധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറഞ്ഞ പോലെയാകും. മുഹമ്മദ് നബിക്ക് അള്ളാഹു ശഫാഅത്തിനുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കും നമ്മളോട്. അപ്പം ഇല്ലാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ചു വില കുറച്ചു. ഉണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നു. ഒരാൾക്ക് ഒരു വസ്തു മറ്റൊരാൾ കൊടുത്തു, അത് മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഈ രണ്ടാമനോട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യം ചോദിക്കും. ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഫൽ ജവാബ്, അതിനുള്ള ഉത്തരം, അന്നല്ലാഹു ആതഹു ശഫാഅ, അള്ളാഹു അവിടത്തേക്ക് ശഫാഅത്തിനുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. വനഹാക അൻഹാദ, എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന വിഷയം അള്ളാഹു വിലക്കിയിട്ടുമുണ്ട്. അത് അവിടുത്തോട് ചോദിക്കരുത് എന്ന് നിന്നെ വിലക്കിയിട്ടുമുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പോൾ ഈ ശഫാഅത്ത് ചോദിക്കുക എന്നുള്ളത് ഒരു ദുആയാണ്. അത് അള്ളാഹു വിലക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ന്യായം സ്വീകാര്യമല്ല. അള്ളാഹു തന്റെ നബിയെ കൊണ്ട് നിന്റെ വിഷയത്തിൽ ശുപാർശ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ച് ദുആ ചെയ്യരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന നീ അനുസരിച്ചു കൊള്ളുക, എന്നാലേ റസൂലിന്റെ ശുപാർശ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ചോദിച്ചാൽ ശുപാർശ കിട്ടുകയല്ല, തീരെ കിട്ടാതിരിക്കുകയാണ് ചെയ്യുക. ശുപാർശ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതിരിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തൗഹീദ് നഷ്ടപ്പെട്ടു. തൗഹീദ് പോയി കഴിഞ്ഞാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരാളുടെയും ശുപാർശ ഉപകരിക്കുകയില്ല. വായുവൻ, അതുപോലെ തന്നെ മറ്റൊരുത്തരം ഈ ചോദ്യത്തിന് വളരെ നല്ല ഒരു ഉത്തരം വേറെയുണ്ട്. അതെന്താണ്? ഫൈന ശഫാഅത ഉഅതിയഹ ഗൈറു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ശുപാർശ നൽകപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു പലർക്കും ശുപാർശക്കുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഫസഹ അന്നൽ മലായികത്തെ യശ്ഫഊൻ, മലക്കുകൾ ശുപാർശ പറയും എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വൽ അഫ്രാത്ത് യശ്ഫഊൻ, ഫറത്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാതെ മരിച്ചു പോകുന്ന ചെറിയ കുട്ടികൾ, അവരും മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വൽ ഔലിയാ യശ്ഫഊൻ, അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളായ അടിമകൾ ഔലിയാക്കൾ, അവർ ശുപാർശ പറയുമെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഔലിയാക്കളോട് ചോദിക്കാമെന്ന് പറയും, പക്ഷെ ചെറിയ കുട്ടിയോട് ചോദിക്കോ? മരിച്ചുപോയ ചെറിയ കുട്ടികളോട്, മലായിക്കത്തിനോട് ശുപാർശ ചോദിക്കാം എന്ന് ഇവരാരെങ്കിലും പറയോ? അതാരും പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞ ഒരു പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട്, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി സമുദായത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ ചെറിയൊരു മടി ഉണ്ടാകും. മലക്കുകൾ ശുപാർശ പറയും എന്നുള്ള കാര്യം ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള അബൂ സയ്യിദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഷഫാഅത്തിന്റെ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി, ഷഫാഅത്തിൽ മലായിക്ക, മലക്കുകൾ ശുപാർശ പറഞ്ഞു കഴിഞ്ഞു. വശഫഅ നബിയൂൻ, അംബിയാക്കൾ ശുപാർശ പറഞ്ഞു കഴിഞ്ഞു. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ശുപാർശ പറഞ്ഞു. വബഖിയ അർഹമുർ റാഹിമീൻ, ഇനി അർഹമുർ റാഹിമീനായ അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് ബാക്കിയുണ്ട്, അവനൊരു കാര്യം ചെയ്യാനുണ്ട്. അതെന്താണ്? ഫയുഖ്റജു മിനന്നാരി ഖൗമുൻ ലം യഅ്മലു ഖൈറൻ ഖത്ത്, നരകത്തിൽ നിന്ന് ഒരു സൽക്കർമ്മവും ചെയ്യാത്ത ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് പേരെ രക്ഷിക്കും എല്ലാ ശുപാർശയും കഴിഞ്ഞിട്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരു സൽക്കർമ്മം ചെയ്യാത്തവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നുകിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പേ മരിച്ചുപോയവരായിരിക്കും, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ സൽക്കർമ്മങ്ങൾ മാത്രം, പറയാൻ ഇല്ലാത്ത വിധം പേരിന് മാത്രം എന്തെങ്കിലും അമല് ചെയ്തവരായിരിക്കും, അതല്ലെങ്കിൽ തീരെ അമല് ചെയ്യാത്തവൻ മുസ്ലിമല്ല, കാഫിറാണ് എന്നുള്ളതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. ഒരാൾക്ക് മനസ്സിൽ മാത്രമേ വിശ്വാസമുള്ളൂ, ജീവിതത്തിൽ ഒരു അമലും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്. ഈ ഹദീസിന്റെ ഉദ്ദേശം ഇങ്ങനെയായിരിക്കാം, വളരെ അപൂർവമായ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ആളുകൾ. ഏതായിരുന്നാലും വളരെയധികം താഴെക്കിടയുള്ള കുറെ ആളുകൾ അള്ളാഹു രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹദീസിൽ എന്ത് വന്നു? മലക്കുകൾക്കും നബിമാർക്കും ഷഫാഅത്തിനുള്ള അവസരമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അതുപോലെ മുഅ്മിനീങ്ങളായ ഔലിയാക്കളായ ആളുകൾക്ക് ഷഫാഅത്തുണ്ട് എന്ന് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടു. അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് എല്ലാവരും അംഗീകരിക്കും. മലക്കുകളോട് ശുപാർശ ചോദിക്കുക എന്നുള്ള സമ്പ്രദായം ഈ പറയുന്ന ആളുകൾക്ക് ആർക്കുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രം എന്താണ് പ്രത്യേകത? അത് യഥാർത്ഥത്തിൽ ഹക്കിന്റെ രൂപത്തിലുള്ള ഒരു ബാത്തിലാണ്. അതുകൊണ്ടാണ് ചെറിയൊരു ആകർഷണം അതിന് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ ആളുകൾ മടിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു കാര്യം ആലോചിച്ചാൽ ഈ വാദം അബദ്ധമാണ് എന്ന് വ്യക്തമാകും. അതഖൂലു അന്നല്ലാഹു ആതാഹുമ ശഫാഅത്ത ഫഅത്ലുബുഹ മിൻഹും, അള്ളാഹു ഇവർക്കൊക്കെ ശുപാർശക്കുള്ള അവസരം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിക്കും എന്ന് നിനക്ക് വാദമുണ്ടോ? ഫഇൻ ഖുൽത ഹാദ റജഅത ഇലാ ഇബാദത്തി സ്വാലിഹീൻ അല്ലതി ദക്കറഹ അല്ലാഹു ഫി കിതാബിഹി, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സ്വാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മക്കാ മുശ്രിക്കുകളെ കുറിച്ച്, ആ അവസ്ഥയിലാകും നീ ഇവരോടൊക്കെ ശുപാർശ ചോദിക്കാൻ തുടങ്ങിയാൽ. ഈസാ അലൈഹി ഇസ്ലാമിനോട് ഒരാൾ ഷഫാത്ത് ചോദിക്കാൻ, മറിയം അലൈഹി ഇസ്ലാമിനോട് ഷഫാത്ത് ചോദിക്കാൻ, അപ്പൊ മക്കാ മുശ്രിക്കുകളുടെയും യഹൂദി നസ്രാണികളെയും പോലെയായി, അതൊരു വ്യത്യാസവുമില്ല. വൈൻ കുൽ തല, ഇല്ല ഞാൻ ഇവരോടൊന്നും ശുപാർശ ചോദിക്കുകയില്ല എന്ന് നീ പറഞ്ഞാൽ, ബാത്തല ഖൗലുക്, നിന്റെ ഈ വാദം ബാത്തിലായി, അത് ആ വാദം പരാജയപ്പെട്ടു. അള്ളാഹു കൊടുത്തതാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു നബിക്ക് ഷഫാത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ന വാദം പൊളിഞ്ഞുപോയി. നിനക്കൊരു ചെറിയ കുട്ടി മരിച്ചു, ആ കുട്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കോ, ശുപാർശ ചോദിക്കോ, ഇല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇത് ഈ വാദം ബാത്തിലാണ് എന്ന് ഈ രണ്ടാമത്തെ മറുപടിയിലൂടെ കൂടുതൽ വ്യക്തമാണ്. ഇനി അടുത്തൊരു സംശയം, ഇതെത്രാമത്താണ്? ഏഴാമത്തെ ഒരു ശുബ്ഹത്ത്, ഒരു സംശയം. അനല ഉശ്രിക്കു ബില്ലാഹി ഷൈആ, ഞാൻ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുന്നില്ല, ഷിർക്ക് ഞാൻ ചെയ്യുന്നില്ല. ഹാഷാവക്കല്ല, ഒരിക്കലുമില്ല. വലാക്കിൻ അലിൽത്തിജാലിഹീൻ ലൈസ ബിശിർക്ക്, സ്വാലിഹീങ്ങളായ ആളുകളോട് അഭയം തേടുക എന്നുള്ളത് ഷിർക്കല്ല. യഥാർത്ഥത്തിൽ ഇത് മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ്. പക്ഷെ ഇവിടെ ഷിർക്ക് എന്നൊരു വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രം, നേരത്തെ ഇബാദത്ത് ദുആ എന്നൊക്കെ പറഞ്ഞതിന് പകരം ഇവിടെ ഷിർക്ക് എന്നൊരു വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രം. നിങ്ങൾ എല്ലാവരെയും മുശ്രിക്കാക്കുകയാണ്, ഷിർക്ക് ആരോപിക്കുകയാണ്. ഞങ്ങൾ ഷിർക്കിനെ ശക്തമായി എതിർക്കുന്നവരാണ്. ഈ ഔലിയാക്കളോട് ആവശ്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളത് അത് ഷിർക്കല്ല എന്നൊരാൾ പറഞ്ഞാൽ എന്ത് പറയും? ഫഖുല്ലഹു, അവനോട് പറയുക, ഇദാകുന്ത തുഖറു അന്നല്ലാഹ ഹറമ ഷിർക അഅളമ മിൻ തഹ്രീമി സിന, അള്ളാഹു തആല ഷിർക്കിനെ വിലക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. സിനയേക്കാൾ, വ്യഭിചാരത്തേക്കാൾ വലിയ നിഷിദ്ധമാണ്, ഹറാമാണ് ഷിർക്ക് എന്ന് അള്ളാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നീ സമ്മതിക്കുമല്ലോ. വതുഖറു അന്നല്ലാഹ ലാ യഗ്ഫിറുഹു, അള്ളാഹു അതിനെ ഒരിക്കലും പൊറുക്കയില്ല. ഷിർക്ക് അള്ളാഹു തആല തൗബ ചെയ്യാതെ മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് നീ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഫമാ ഹാദൽ അംറു അല്ലദി ഹറമഹു അല്ലാഹു വദക്കറ അന്നഹു ലാ യഗ്ഫിറുഹു, അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറയുകയും ഏറ്റവും വലിയ ഹറാം എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഈ കാര്യം അതെന്താണ് എന്ന് നീ പറഞ്ഞു തരിക. നീ ചെയ്യുന്നത് ഷിർക്കല്ല, ഞങ്ങൾ നിന്റെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നത് തീവ്രതയാണ് എന്നൊക്കെ നീ പറഞ്ഞല്ലോ, എന്നാൽ ശരിക്കുള്ള ഷിർക്ക് എന്താണെന്ന് നീ പഠിപ്പിച്ചു തരിക എന്നങ്ങോട്ട് ചോദിക്കാം. ഇത് വളരെ നല്ല ഒരു രീതിയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളൊരു രീതിയാണ്, ഇൽമിയായ കാര്യങ്ങളെ അമലിയായ കാര്യങ്ങളുമായി താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക. എന്താ ഇൽമിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സങ്കല്പത്തിൽ, ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിന് ഒരു പിന്നെ കൺമുന്നിൽ കാണാവുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു അസ്തിത്വം ഉണ്ടാവുകയില്ല. അപ്പം ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മനസ്സുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്, മനസ്സുകൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ് ഷിർക്ക്. നമ്മുടെ കൺമുന്നിൽ ഷിർക്ക് എന്ന് പറയുന്ന വസ്തു കാണുകയില്ല. നേരെ മറിച്ച് സിന എന്ന് പറയുന്നത് മനുഷ്യന് അറിയാവുന്ന, അതിൻ്റെ രൂപം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ, എൽമിയായ ഈ വിഷയത്തിൻ്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലാവും. ഇത് ഇദ്ദേഹം പല കിതാബുകളിലും ചെയ്തിട്ടുള്ള രീതിയാണ്. നിങ്ങൾ എല്ലാവരും, ഏറെക്കുറെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഖവാഇദുൽ അർബ എന്ന് പറയുന്ന ശേഖിൻ്റെ കിതാബ്. ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കിതാബിൽ അതിൻ്റെ ആമുഖത്തിൽ ശേഖ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു കാര്യം. എന്തായിരുന്നു? ഇതുപോലെ തൗഹീദിൻ്റെ ഒരു വിഷയം നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വിഷയമായി താരതമ്യം ചെയ്ത്, എന്താണ്? നീ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഖവാഇദുൽ അർബിൻ്റെ ക്ലാസ് കേട്ടതാണ്, ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു അത്? ഖവാഇദുൽ അർബിൻ്റെ തുടക്കത്തിൽ ശേഖ് പറഞ്ഞിട്ടുണ്ട് വുളു തൗഹീദുമായി താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വുളു മുറിഞ്ഞു പോയാൽ നമസ്കാരം എങ്ങനെ ബാത്തിലാകും, അതുപോലെ നമസ്കാരത്തിന് മറ്റെന്തെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ നമസ്കാരം ബാത്തിലാകും, അതുപോലെ ഷിർക്ക് സംഭവിച്ചാൽ തൗഹീദ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ പറയും, ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിം അയാളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കൂ എന്ന് ചോദിക്കും. ഇതേതുപോലെയാണ് ഈ ചോദ്യം? ഒരാൾ വുളുവില്ലാതെ നമസ്കരിക്കുകയാണ്, അപ്പോൾ ഞാൻ ഇത്ര സുജൂദ് ചെയ്തിട്ടുണ്ട്, ഇത്ര റുക്കു ചെയ്തിട്ടുണ്ട്, ഇത്ര നേരം ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരാൾ നൂറ് റക്അത്ത് വുളുവില്ലാതെ നമസ്കരിച്ചു, അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്ത് നീ വുളു എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിൻ്റെ വുളു മുറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ ചെയ്യുന്ന ഇബാദത്തിൻ്റെ വലിപ്പം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഷിർക്ക്. ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇബാദത്ത് എന്ന് തന്നെ പറയുകയില്ല. വുളുവില്ലാതെ നമസ്കരിച്ചാൽ അതിന് നമസ്കാരം എന്ന് പറയോ? അവൻ നമസ്കരിച്ചു എന്ന് പറയാൻ തന്നെ പാടില്ല. ബോധപൂർവം ഉദവില്ലാതെ നമസ്കരിച്ചാൽ അവൻ നമസ്കരിച്ചു എന്ന് തന്നെ പറയുകയില്ല. അതുപോലെ ഷിർക്ക് ചെയ്താൽ അവൻ പിന്നെ മുസ്ലിമാണ്, അവന് തൗഹീദ് ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ഇവിടെ വ്യഭിചാരവുമായിട്ടാണ് ഷെയ്ഖ് ഉപമിച്ചിട്ടുള്ളത്. വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് ഷിർക്ക്. ഇതിലാർക്കും തർക്കമില്ല, മുസ്ലിമാണ് എന്ന് പറയുന്ന എല്ലാവരും ഇത് യോജിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം അതെന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണല്ലോ. അപ്പൊ അതെന്താണ് എന്ന് ഞാൻ പറയുന്നത് നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ പറഞ്ഞു തരിക എന്താണ് ഷിർക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം നീ ചെയ്യുന്ന കാര്യം അതിൽ പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഫഇന്നഹു ലാ യദ്രി, ഇങ്ങനെ ചോദിച്ചാൽ മിക്കവാറും അവന് അതറിയാൻ സാധ്യതയില്ല. ഫഖുല്ലഹു, അപ്പൊ അവന് പറഞ്ഞു കൊടുക്കുക, കൈഫ തുബറിഉ നഫ്സക മിനശ്ശിർക്ക് വഅൻത ലാ തഅ്രിഫുഹു, എന്താണ് ഷിർക്ക് എന്ന് ചോദിച്ചാൽ അവനറിയുന്നുണ്ടാവില്ല. അപ്പൊ നിനക്കറിയാത്ത ഒരു കാര്യത്തിൽ നീ പെട്ടുപോയിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? മുസ്ലിമായ ആളുകൾ ഷിർക്ക് ചെയ്യുകയോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് വലിയ ആവേശത്തിൽ, പക്ഷേ ഷിർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ നിനക്കറിയാത്ത ഒരു കാര്യം നീ ചെയ്യുന്നില്ല എന്ന് എന്തുറപ്പിലാണ് പറയുന്നത് എന്ന് അവനോട് തിരിച്ചു ചോദിക്കുക. എന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുക, കൈഫ യുഹരിമുല്ലാഹു അലൈക ഹാദ വയദ്കുറു അന്നഹു ലാ യഗ്ഫിറുഹു വലാ തസ്അൽ വലാ തഅ്രിഫുഹു, അല്ലാഹു ഒരു കാര്യം ഇത്രയും കടുപ്പത്തിൽ വിലക്കിയിട്ട് അള്ളാഹു അതൊരിക്കലും പൊറുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെക്കുറിച്ച് നീ പഠിക്കാത്തത് എന്താണ്, അതെന്താണ് എന്ന് അറിയാൻ നീ ശ്രമിക്കാത്തത് എന്താണ്, നീ ചോദിക്കാത്തത് എന്താണ് എന്ന് അവനോട് ചോദിക്കുക. അതളുന്നു അന്നല്ലാഹു യുഹരിമുഹു വലാ യുബയ്യിനുഹു ലനാ, അള്ളാഹു ഒരു കാര്യം ഇത്രയും കടുപ്പത്തിൽ ഹറാമാക്കിയിട്ട് അത് വിശദീകരിച്ച് തരാതെ ഒഴിവാക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരു ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ ഈ ചോദ്യത്തിന് മുന്നിൽ അവൻ പതറും. ഈ ചോദ്യം കേട്ടാൽ അവന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചോദിക്കുക. ഫൈൻ ഖാല, ഇനി അവൻ ചിലപ്പോൾ ഉത്തരം പറയും. അഷിർഖു ഇബാദത്തുൽ അസ്നാം, ഷിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്, അതാണ് ഷിർക്ക് കൊണ്ടുള്ള ഉദ്ദേശം. വനഹ്നു ലാ നഅബുദുൽ അസ്നാം, ഞങ്ങളാരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് ചിലപ്പോൾ അവൻ പറയാൻ സാധ്യതയുണ്ട്. ഇത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് എത്ര ചോദ്യങ്ങളായിരുന്നു? മൂന്ന് ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, നാല് ചോദ്യങ്ങൾ അല്ലേ. ഒന്നാമത്തേത്, അമ്പിയാക്കളോടും ഔലിയാക്കളോടും ആവശ്യങ്ങൾ പറയുന്നത് ഇബാദത്തല്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ തഅരീഫ് എന്താണെന്ന് ചോദിക്കുക. എന്താണ് ഇബാദത്ത്, നീ എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് അതിനവന് ഉത്തരമില്ലെങ്കിൽ, ഉത്തരമുണ്ടാവുകയില്ല, ഉത്തരമില്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത് ഉദു റബ്ബക്കും തദറുഅൻ വഖഫിയ, നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവനോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഇബാദത്താണ്. അപ്പൊ ദുആ ഇബാദത്താണ്. ഈ ദുആ അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അവർക്ക് ഇബാദത്ത് ചെയ്തു, അപ്പോൾ അത് ശിർക്കായി. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തേത് എന്താണ്? ഷഫാഅത്തിന്റെ കാര്യം. ഞാൻ ഷഫാഅത്താണ് ചോദിക്കുന്നത്, നീ ഷഫാഅത്ത് നിഷേധിക്കുന്നവനാണോ എന്ന് ചിലപ്പോൾ അവർ ചോദിക്കും. അതിനുള്ള മറുപടി എന്താണ്? ഷഫാഅത്തിന് രണ്ട് നിബന്ധനകളുണ്ട്. അള്ളാഹുവിൻ്റെ ഇതിനുണ്ടാവണം, അനുവാദം ഉണ്ടാകണം ശുപാർശ പറയുന്നവന്, അള്ളാഹുവിൻ്റെ റിള്ള തൃപ്തി വേണം ശുപാർശ കിട്ടുന്നവൻ. ആ റിള്ള അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ നിബന്ധനയാണ് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തെ സംശയം എന്താ നമ്മൾ പറഞ്ഞത്? ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതാണ്, സ്ഥിരപ്പെട്ടതാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹ് നബിക്ക് കൊടുത്ത കാര്യം ഞാൻ നബിയോട് ചോദിക്കുന്നു. അതിനുള്ള മറുപടി എന്താണ്? രണ്ട് മറുപടി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശക്കാരനാണ്, ശുപാർശ പറയുന്നവനാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫലാ തദഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പൊ ഈ ശുപാർശ ചോദിച്ചാൽ പിന്നെ ശുപാർശ കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചോദിച്ചാൽ അവന് പിന്നെ ഒരിക്കലും ഷഫാഅത്ത് ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ മറുപടി എന്താണ്? ശുപാർശ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതല്ല, എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ട്, ഔലിയാക്കൾക്കുണ്ട്, മലായിക്കത്തിനുണ്ട്, ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾക്കുണ്ട്, ഇങ്ങനെ പലർക്കുമുണ്ട്. ഈ ശുപാർശയൊക്കെ അവരോട് നമ്മൾ ചോദിക്കുമോ? ഒരാളും അത് അനുവദിക്കുന്നില്ല. ഒരാളും മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മലക്കുകളോട് ഷഫാഅത്ത് ചോദിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ശുപാർശ ചോദിക്കുന്നത്. നാലാമത്തേത്, ഷിർക്ക് എന്താണ് എന്ന് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും ഗൗരവമായി വിലക്കിയിട്ടുള്ള ഷിർക്ക് എന്ന് പറയുന്ന കാര്യം അത് എന്താണ് എന്ന് ഖുർആനിൽ അവൻ വിശദീകരിക്കാതിരിക്കുമോ? അത് നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഷിർക്കിൽപ്പെട്ടിട്ടില്ല എന്ന് നിനക്ക് പറയാൻ എന്ത് ന്യായമാണുള്ളത്? ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഷെയ്ഖ് ഈ ഇത്രയും ഭാഗത്ത് കശ്മശുബാത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഉപകാരപ്പെടും. കാരണം തൗഹീദാണ് നമ്മുടെ ദീനിന്റെ അടിത്തറ. തൗഹീദിനെ ബാധിക്കുന്ന സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, അത് മനസ്സിലാക്കി അതിൻ്റെ മറുപടി, അതിൻ്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ തൗഹീദ് ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെ തൗഹീദിലേക്ക് നമുക്ക് ആളുകൾ ക്ഷണിക്കാൻ പറ്റും. ഈ സംശയങ്ങളൊക്കെ ഒരാൾ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവൻ കേൾക്കും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ ഇതേ ചോദ്യങ്ങളായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടികൾ മനസ്സിലാക്കിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ പറ്റും, ദഅവത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ ദീനിലുള്ള ഇൽമ് ബസീറത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.